Giovanni. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. സുരക്ഷിത സംവിധാനങ്ങളോടെയുള്ള ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യവ്യാപകമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് റീസർവേ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ. പ്രത്യാശയുടെ പുതുവെളിച്ചവുമായി നാളെ ഈസ്റ്റർ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഞ്ഞ ജാഗ്രത. സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം അല്പസമയത്തിനകം. കേരളം ഇന്ന് രാജസ്ഥാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സുരക്ഷിതമായ സംവിധാനങ്ങളോടെയുള്ള ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യത്തെമ്പാടും സ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം കോവളത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻമാരുടെ ദേശീയ കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിത സംവിധാനങ്ങളുടെ ലഭ്യതക്കുറവ് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ പരീക്ഷകൾ വ്യാപകമാക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. റിക്രൂട്ട്മെന്റ് അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പിഎസ്സികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റീസർവേ വേഗത്തിലാക്കുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ. കണ്ണൂരിൽ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകൾ ഇ ഓഫീസായി പ്രഖ്യാപിക്കുകയായിരുന്നു മന്ത്രി. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ മാസത്തോടെ 28 കോൾ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും. ഇതിന്റെ സഹായത്തോടെ കേരളത്തിലെ 70% ഭൂമിയും ഡിജിറ്റലായി അളക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിൽവർ ലൈനിനായുള്ള പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ പ്രശ്നം കണ്ടെത്തിയാൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. കേരളയിൽ കേന്ദ്ര സർക്കാർ പിന്തുണ വേണമെന്നും അത് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സഞ്ജീവനിയിലൂടെ മികച്ച ഡോക്ടർമാരുടെ സേവനം സാധാരണക്കാർക്കും ലഭ്യമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 100,000 ആയുഷ്മാൻ ഭാരത് സ്വാസ്ഥ്യ കേന്ദ്രങ്ങളിലെ ഈ സഞ്ജീവനി ടെലിമെഡിസിൻ സംവിധാനത്തിന് കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു. ആയുഷ്മാൻ ഭാരത് സ്വാസ്ഥ്യ കേന്ദ്രങ്ങളുടെ 4th വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത്. 117,000-ലേറെ ആയുഷ്മാൻ ഭാരത് കേന്ദ്രങ്ങളാണ് രാജ്യത്തുള്ളത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഗതാഗത വിനോദ സഞ്ചാര സാംസ്കാരിക പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങൾ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെത്തി. 10 MPs ഉൾപ്പെടെ 23 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. കൂടാതെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങളും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മിറ്റി അംഗങ്ങളും നാളെ ലക്ഷദ്വീപിൽ എത്തുന്നുണ്ട്. അഗത്തി, കവരത്തി, ബംഗാരം എന്നീ ദ്വീപുകളാണ് സന്ദർശിക്കുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ദ്വീപുകളിൽ പുരോഗമിക്കുന്ന വിവിധ വിഷയങ്ങളുടെ പ്രവർത്തന പുരോഗതികൾ വിലയിരുത്തുകയും പൊതുജന സമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സിഐടിയു നേതൃത്വം നൽകുന്ന യൂണിയൻ തിരുവനന്തപുരം ചീഫ് ഓഫീസിനു മുന്നിൽ റിലേ നിരാഹാരം തുടരുന്നു. ഈ മാസം 28 സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സിഐടിയു ബിഎംഎസ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതിയും വർഷവും ഏത്? ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതിയും വർഷവും ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആസാദി റേഡിയോ ക്യൂസ് @gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുക. ഉത്തരത്തോടൊപ്പം പേരും ഫോൺ നമ്പറും വയ്ക്കുക. ശരിയുത്തരം ആദ്യം അയക്കുന്ന വിജയിയെ നാളെ അറിയിക്കുന്നതാണ്. ചോദ്യവും ഉത്തരവും അയക്കുന്ന രീതിയും കൂടുതൽ വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
സംസ്ഥാന സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന സഹകരണ എക്സ്പോ തിങ്കളാഴ്ച മുതൽ 25 എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. 18 വൈകിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹകരണ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. സഹകരണ സ്ഥാപനങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, മികച്ച നേട്ടങ്ങൾ സൃഷ്ടിച്ച സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ ചരിത്രം, ഏറ്റെടുത്ത വെല്ലുവിളികൾ, നടത്തിവരുന്ന ജനകീയ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിപുലമായ പരിചയപ്പെടുത്തൽ കൂടിയാണ് സഹകരണ എക്സ്പോ. കേരള സർവകലാശാല യൂണിയൻ യുവജനോത്സവം ഈ മാസം 23 മുതൽ 27 വരെ കൊല്ലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വേദിയായ കൊല്ലം ശ്രീനാരായണ കോളേജ് ഉൾപ്പെടെ കൊല്ലം നഗരത്തിലെ 6 ക്യാമ്പസുകളിലെ 9 വേദികളിലായി 103 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 300 കലാലയങ്ങളിൽ നിന്നുള്ള 3000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇടുക്കി ജില്ലയിലെ നാർക്കോട്ടിക് വിഭാഗം മയക്കുമരുന്ന് വേട്ടയ്ക്കായി രംഗത്തിറക്കിയ നായ്ക്കളായ ലെയ്ക്കയും ബ്രൂസും ലഹരി മരുന്നുകൾ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ നേടുന്നു. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനീറ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഇടുക്കി ജില്ലാ നാർക്കോട്ടിക് വിഭാഗം ഡോഗുകളായ ലെയ്ക്കയും ബ്രൂസും ഇതുവരെ കണ്ടെത്തിയത് 40 കഞ്ചാവ് കേസുകളാണ്. ഇതുവരെ 200 പുകയില ഉൽപ്പന്നങ്ങളും MDMA കേസുകളും പിടികൂടി. കേസുകൾ പിടികൂടിയതിന് ലെയ്ക്കയ്ക്കും ബ്രൂസിനും DGP ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചു. നിശാപാർട്ടികളിലടക്കം മുന്നറിയിപ്പില്ലാതെ ഇവർ കയറിവരും. വാഗമണ്ണിൽ സമീപകാലത്ത് നടന്ന റെയ്ഡിൽ ലെയ്ക്കയുടെയും ബ്രൂസിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഇൻഡോ ടിബറ്റൻ പോലീസിന്റെ പരിശീലനം ലഭിച്ച ലെയ്ക്ക 2017 തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം ലഭിച്ച ബ്രൂസ് 2016 ജില്ലാ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ചുമതലയിലേക്ക് എത്തിയത്.
പ്രത്യാശയുടെ പുതുവെളിച്ചവുമായി ലോകമെമ്പാടും നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ലോകത്തിന്റെ പാപം ചുമലിലേറ്റി കുരിശുമരണം വരിച്ച യേശുക്രിസ്തു 3 നാൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിലാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. 51 ദിവസത്തെ നോമ്പിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു ഈസ്റ്റർ ആശംസകൾ നേർന്നു. സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങൾക്ക് തുടക്കമായി. മലപ്പുറം കോട്ടപ്പടി മൈതാനത്ത് നടന്ന ആദ്യ മത്സരത്തിൽ പശ്ചിമബംഗാൾ മറുപടിയില്ലാത്ത ഗോളിന് പഞ്ചാബിനെ തോൽപ്പിച്ചു. ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം അല്പസമയത്തിനകം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മന്ത്രി V.അബ്ദുൾ റഹിമാൻ നിർവഹിക്കും. രാത്രി 8 രാജസ്ഥാനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. പൂരലഹരിയിൽ കൊല്ലം നഗരം. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിന് മുമ്പിൽ കുടമാറ്റവും മേളവും പുരോഗമിക്കുന്നു. ആറാട്ടുകുളക്കരയിൽ ഗണപതിയും ഭഗവതിയും ഉണ്ണിക്കണ്ണനോട് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞാണ് പൂരത്തിനായി ആശ്രാമ മൈതാനത്തേക്ക് എത്തുന്നത്. മന്ത്രി K.N. ബാലഗോപാൽ പൂരം ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 200 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് 10 3 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിൽ. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 കേരളത്തിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 km വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സുരക്ഷിത സംവിധാനങ്ങളോടെയുള്ള ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യവ്യാപകമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് റീസർവേ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ. പ്രത്യാശയുടെ പുതുവെളിച്ചവുമായി നാളെ ഈസ്റ്റർ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഞ്ഞ ജാഗ്രത. സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം അല്പസമയത്തിനകം. കേരളം ഇന്ന് രാജസ്ഥാനുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.